നോക്കുന്നോൾ ഇസ്രയേൽ ഗോത്രത്തിന്റെ എണ്ണത്തിനനുസരിച്ച് അവനെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതിരി പ്രകടമാകുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശി അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരുക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രയേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാത്താനും അബീറാമും അവരുടെ അനുയായികളും കോരഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ടു കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. എലയാസറിന്റെ പുത്രനായ സിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രയേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ജസയുടെ പുത്രൻ ദാവീദുമായ ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹറോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാണെന്നോ ബാറിക്കുമോർ.
നമുക്ക് പ്രാർത്ഥിക്കാം. ബാറിക്കുമോർ, പിതാവിനും പുത്രനും പരിശുദ്ധ ഭാവിക്കും സ്തുതി. ആദ്യം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവർ വരുവാനിരിക്കുന്ന ഒരു വാഴ്ത്തപ്പെട്ടവരാണെന്നു ഉയരങ്ങളിൽ സ്തുതി. ആത്മസ്മുദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. പ്രധാനമായിട്ട് ഇതിന് വളരെ സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഇടവേള മെത്രാപ്പോലീസ് ആഫ് എന്നിയ അലക്സിസ് മറി ജോസഫ് സിരിമേനിയെ എല്ലാവരുടെയും പേര് സ്നേഹ ആദരവോടുകൂടി സത്വം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് തിരുവേദന ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവന്ന് പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട ശുഭുവച്ചൻ, അദ്ദേഹം തന്നെ പള്ളി സ്വദേശിയാണ്. പ്രിയപ്പെട്ട ശുഭത്തിന് എല്ലാവരുടെ പേരിൽ സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ഇതിനെല്ലാം കൈത്താങ്ങനെ തരുന്ന എല്ലാ വന്നീരായ വൈദിക ശ്രേഷ്ഠയെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാ വാഴ്ത്തപ്പെട്ട ദൈവമക്കളെയും ഈ അമേരിക്ക നോർത്ത് ഈസ്റ്റ് സമുദ്രാതിരത്തിലും സൗത്ത് വെസ്റ്റ് സമുദ്രാതിരത്തിലും അതുപോലെ തന്നെ കാനഡ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളരെ സത്യാദരവോടുകൂടി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള സ്നേഹം അറിയിക്കുന്നതോടൊപ്പം എല്ലാവരെയും പ്രഭാതത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് അരമനയിലെ ഗായക സംഘം ഗാനം ആലപിക്കുന്നതാണ്.
പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ അഞ്ചാമത്തെ ഗീതം നമുക്ക് ചേർന്ന ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വന്ദനം യേശുവര നിനക്കെന്നും വന്ദനം യേശുവര, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, നമുക്ക് ചേർന്ന് പാടാം. ഇന്ന് ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ഗാനം നമുക്ക് ചേർന്ന് പാടാം.
വന്ദനം യേശുവര നിനക്കെന്നും വന്ദനം യേശുവര വന്ദനം ചെയ്യുന്നോ നിന്നാടിയ
Sunday, thou one man.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ലാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് കൃപയുണ്ടായി ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ
പിതാവേ, ദൈവമായ കർത്താവേ, ഭയഭക്തിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാനും നിന്റെ നല്ലതായ ദുരവിഷ പ്രകാരം നിന്നെ പ്രസാദിപ്പിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, എന്നേക്ക് ഞങ്ങളുടെ ആവിഷ്കാലമെല്ലാം നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ശുമത്തിക, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സുതിരികെ സന്തോഷിക്കുന്നവനുമാകുന്നുവല്ലോ. വിളിപ്പിയും ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുകയും ഞാൻ തുറന്നു വരുമെന്നും അന്വേഷിപ്പും കണ്ടെത്തുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകെ ദൈവമായ കർത്താവ് എന്നിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അകർത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ, കുറ്റക്കാർക്ക് പാപപരിഹാരം കൊടുക്കണമേ, അന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ, പാപികളോട് കണ്ണ ചെയ്യണമേ, ചിതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ, ദൂരസ്ഥലെ വിളിച്ചു വരുത്തണമേ, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, അശുദ്ധരെ ശുദ്ധീകരിക്കണമേ, ധിക്കാരികളെ പരിഭാഗപ്പെടുത്തണമേ, ചെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, മുറിവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ, ബലഹീനരെ ബലപ്പെടുത്തണമേ, ഹൃദയവേദനയിലും മനവ്യസനത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥരുടെ സങ്കടം കേൾക്കണമേ, വിധവകളെ പുലർത്തണമേ, അനുതാപികളിൽ സന്തോഷിക്കണമേ, നീതിവാന്മാരുടെ കൂടെ വസിക്കണമേ, ശുദ്ധിവാന്മാർക്ക് കൂട്ടായിരിക്കണമേ, ബ്രഹ്മചാരികളെ പൂർണ്ണരാക്കണമേ, നോമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ, ശാന്തതയുള്ളവരിൽ വസിക്കണമേ, താഴ്മയുള്ളവരോട് കൂടെ ഇരിക്കണമേ, ദേവാന്മാരിൽ പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, വഴക്കുകളെ നീക്കണമേ, യുദ്ധങ്ങളെ അളക്കണമേ, തർക്കങ്ങളെ നീക്കി കളയണമേ, ചണ്ടകളെല്ലാം ചെയ്യണമേ, നിർവിശുദ്ധ സഭയെ ഉയർത്തണമേ, അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അതിനെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളിലും അതിന്റെ കൃത്യങ്ങളെ ഓർപ്പിക്കണമേ, അതിന്റെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ, അതിനെ ശുശ്രൂഷകരെ ശോഭിപ്പിക്കണമേ, അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, അതിലെ മൽപ്പാൻമാരെ ജ്ഞാനമുള്ളവരാക്കണമേ, അതിൽ നിന്ന് വേദവിരീതങ്ങളെയും തർക്കങ്ങളെയും മായച്ചു കളയണമേ, അതിൽ നിലനിൽപ്പും സമാധാനം വർദ്ധിപ്പിക്കണമേ, അതിനെ സ്നേഹവും ഐക്യതയും കൊണ്ട് നടക്കണമേ, അതിനുവേണ്ടി കർത്തവ്യം നിർവഹിക്കുന്ന മേൽമാറിയും അതിന് നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെയും അതിൽ നിയമിക്കണമേ. അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും ഫലപ്രകാരമുള്ള സംഘങ്ങളാലും സകലവായികൾ കൊണ്ടും നാവുകൾ കൊണ്ടും ഗണത്തുന്നതിന്റെ പിതാലും പരിശുദ്ധിക്കും ഇപ്പോഴും എല്ലാ കോഴികളിലേക്കും ചേർത്തുള്ള കൃതികൾ കയറ്റുകയും ചെയ്യുമാറാകണമേ.
ത്രിയകദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ ബുധനാഴ്ച നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടുവാനും ദൈവസന്നിധിയിലായിരിക്കുവാനും തിരുവചനം ധ്യാനിക്കുവാനും തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കുറേ ദിവസങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട്. ഈ ഭദ്രാസനത്തിന്റെ വൈദിക മീറ്റിംഗും ഭദ്രാസന അസംബ്ലിയും ഭദ്രാസന ദിനാഘോഷത്തിന്റെ ഭദ്രാസന തലത്തിലുള്ള ചടങ്ങുകളുമൊക്കെ നടന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇന്ന് നമ്മൾ 5 വർഷക്കാലത്തോളം ഭദ്രാസന കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മിസൂറി സിറ്റിയിലെ പ്രോപ്പർട്ടിയുടെ ക്ലോസിംഗ് ഡേറ്റ് ആണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അതിന്റെ ക്ലോസിംഗ്. അത് വിൽക്കുന്ന പേപ്പർ ഞാൻ സൈൻ ചെയ്യുമ്പോൾ 5 വർഷം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കേന്ദ്രത്തിന്റെ അത് അത് പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് മാറുകയാണ്. 5 വർഷം എന്ന് പറയുന്നത് ഹാഫ് എ ഡെക്കേഡ് എന്ന് പറയുന്നത് ഒരു ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിൽ വലിയൊരു കാലഘട്ടമൊന്നുമല്ല, അതൊരു ചെറിയ ഷോർട്ട് പീരീഡാണ്. പക്ഷെ 5 വർഷക്കാലം ഈ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളർച്ചയുടെ വലിയൊരു കാലഘട്ടമായിരുന്നു. നമ്മള് പഴയ കെട്ടിട അരമന കെട്ടിടം ഇന്ന് ക്ലോസ് ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കാനായിട്ട് അനേകം കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ ഭദ്രാസന ദിനത്തിന്റെ ആഘോഷത്തിൽ ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഭദ്രാസനത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാൻ തക്കവണ്ണം ആ സെന്റർ പ്രയോജനപ്പെട്ടു. ഇതിന്റെ ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് ഈ ബുധനാഴ്ച പ്രയർ ഗ്രൂപ്പ് മീറ്റിംഗ് നമ്മൾ തുടങ്ങിയത് അവിടെയാണ്, അവിടെ വെച്ചാണ് തുടങ്ങിയത്. അവിടെ വർഷങ്ങളോളം നാല് വർഷത്തോളം നമ്മൾ അവിടെ ഈ മീറ്റിംഗ് നടന്നത് അവിടെ വെച്ചാണ്. എല്ലാ ബുധനാഴ്ചയും നമ്മളെല്ലാവരും വന്ന് ഒന്നിച്ചുകൂടി അത് തുടങ്ങിയത് അവിടെയാണ്. പിന്നെ നമ്മുടെ ബാബാ തിരുമേനി മുതൽ അനേകം തിരുമേനിമാർ വന്ന് താമസിക്കുവാനിടയായി. കേരളത്തിലെയും പ്രത്യേകിച്ച് ഇന്ത്യയിലെയും ഒക്കെ വളരെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽപ്പെട്ടവർ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് ഓറിയന്റൽ സഭയിലെ പിതാക്കന്മാർ അവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തിരുമേനിമാർ വന്ന് താമസിച്ചിട്ടുണ്ട്. തിയോഫിലസ് തിരുമേനി ശുശ്രൂഷയിലായിരുന്ന സമയത്ത് ഏകദേശം 55 ദിവസത്തോളം തിരുമേനി താമസിച്ചത് അവിടെയാണ്. അങ്ങനെ നമുക്ക് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വതന്ത്രമായിട്ടും സന്തോഷമായിട്ടും ചെയ്യുവാൻ സാധിച്ച ഒരു സെന്ററാണ് നമ്മൾ ഇന്ന് നമ്മൾ കൈമാറുന്നത്. അതുകൊണ്ട് അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും നന്ദി അർപ്പിക്കുവാനും നമുക്ക് സാധിക്കും. തന്നെയുമല്ല നമ്മൾ ഇന്ന് കൈമാറുമ്പോൾ സാമ്പത്തികമായിട്ടും നമുക്ക് നല്ലൊരു മാർജിൻ കിട്ടുന്നുണ്ട്. ആ ഒരു നിലയിലും ദൈവത്തിന് അത് നമ്മൾ വാങ്ങിച്ചത് ഒരു പ്രയാസമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കുവാൻ തക്കവണ്ണമിടയാകുന്ന ഒരു ഒരു സന്ദർഭമാണിത്. നമ്മളത് കൈമാറുന്നതിന്റെ കാരണവും അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലായതുകൊണ്ടും ഡയസ്റ്റേഷൻ ആക്ടിവിറ്റീസിന് റെസ്ട്രിക്ഷൻ ഉണ്ടായതുകൊണ്ടും മറ്റ് ഒന്നിച്ചുകൂടി വരുന്നതിനും വണ്ടികൾ വരുന്നതും പാർക്ക് ചെയ്യുന്നതും ആളുകൾ കൂടുന്നതിനും ഒക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടായതുകൊണ്ടുമൊക്കെയാണ് നമ്മളത് കൈമാറുന്നത്. പിന്നെ ദൈവികമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുതിയ സ്ഥലം വളരെ വിശാലമായ സ്ഥലം ഒരുപാട് ഭദ്രാസനത്തിന്റെ വളരെ ദീർഘമായ കാലഘട്ടത്തേക്കുള്ള വളർച്ചയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അനേകം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടും സമർപ്പണത്തോടുമാണ് നമ്മളിത് ഇത് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഈ 5 വർഷക്കാലത്തെ ഈ ഭദ്രാസനത്തിന്റെ വളർച്ച നമുക്ക് സന്തോഷിക്കുവാനും ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുവാനും ഇടയാകുന്ന വലിയൊരു ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഈ ദിവസം എല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിലുള്ള വലിയ വെല്ലുവിളികളെ നാം കാണുകയും ചെയ്യണം. ഈ ദൈവം നമ്മൾക്ക് ഈ സ്ഥലം ഈ പുതിയ സെന്റർ നൽകിയിരിക്കുമ്പോൾ
അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്. ദൈവം ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ദാനം നമ്മൾക്ക് നൽകിയിരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ വിലയിരുത്താനായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയായിട്ട് നമ്മളിതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നാം വിഭാവന ചെയ്യുന്ന, നാം ആഗ്രഹിക്കുന്ന ഈ ഭദ്രാസനത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയിരിക്കുന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനികളുടെ വളരുന്ന തലമുറയ്ക്കും നമുക്കെല്ലാവർക്കും അവിടെയും ആധ്യാത്മിക വളർച്ചയ്ക്കുതകുന്ന അനുഗ്രഹീതമായ സ്ഥാപനങ്ങൾ, സെൻറ്റേഴ്സ്, സ്പിരിച്വൽ സെൻറ്റേഴ്സ് ആയിട്ട് ഇത് വളരുവാൻ തക്കവണ്ണമിടയാകുന്ന സംഗതി ഉണ്ടാകും. ഈ കഴിഞ്ഞ അസംബ്ലി ഇവിടെ മനോഹരമായ ഒരു ഓർത്തഡോക്സ് ചാപ്പൽ ഉണ്ടാകുന്നതിനെ പറ്റി ചിന്തിച്ചു. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ പുതിയ സെൻറ്ററിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതൊരു സ്പിരിച്വൽ സെൻറ്റർ ആണെന്ന് കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സാധാരണ കെട്ടിടങ്ങളേ ഉള്ളൂ. സാധാരണ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പിരിച്വൽ സെൻറ്റർ ആണെന്ന് അറിയാൻ എന്താ, മുമ്പിൽ ഒരു വലിയ കുരിശുണ്ട്. ആ കുരിശ് കാണുമ്പോൾ ഇതൊരു ക്രിസ്ത്യൻ സെൻറ്റർ ആണെന്ന് നമുക്ക് കാണാം. അത് മാത്രമേ ഉള്ളൂ, വലിയ ഈ സെൻറ്ററിൻ്റെ മുമ്പിലുള്ള വലിയ ഒരു കുരിശ്, അത് നമ്മളെ ഇതൊരു ഒരു ക്രിസ്ത്യൻ സെൻറ്റർ ആണെന്ന്. അതർവൈസ് ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ സാധാരണ വീടാണ്, സാധാരണ ഒരു മനുഷ്യൻ താമസിച്ചുകൊണ്ടിരുന്ന കെട്ടിടങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒരു സ്പിരിച്വൽ സെന്റർ ആയിട്ടും ഒരു മെഡിറ്റേഷൻ സെന്റർ ആയിട്ടും മാറ്റുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഓർത്തഡോക്സ് ചാപ്പൽ എന്നുള്ളത് നമ്മുടെ സ്വപ്നവും, അത് ഇതിന്റെ ഒരു ആവശ്യവുമാണ്. അത് പുതിയ ഭദ്രാസന അസംബ്ലി അത് മനസ്സിലാക്കിയിട്ട് ഒരു ഒരു ഓർത്തഡോക്സ് ചാപ്പൽ, മനോഹരമായ ഒരു ഓർത്തഡോക്സ് ചാപ്പൽ പണിയുവാൻ തക്കവണ്ണം ഉള്ള തീരുമാനമെടുത്തു. പക്ഷെ ഇത് നമ്മളെല്ലാം കൂടെ കൂടി ചിന്തിച്ച് പ്രാർത്ഥനാപൂർവ്വം ചെയ്യേണ്ട സംഗതിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായിട്ടും ഇതുണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മളോട് ഇന്നത്തെ ധ്യാനം നയിക്കുന്നത് ബഹുമാനപ്പെട്ട ജേക്കബ് ബേബി അച്ഛനാണ്, ഷിബു അച്ഛൻ എന്ന് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിളിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് സെമിനാരിയിൽ ഒരേ ക്ലാസ്സിൽ ഒരേ വർഷം പഠിച്ചതാണ്. അന്നു മുതലുള്ള സ്നേഹബന്ധം അദ്ദേഹവുമായിട്ടുണ്ട്. കേരളത്തിലെ, തെക്കൻ കേരളത്തിലെ പ്രമുഖ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി ഇടവക അംഗമാണ് ബഹുമാനപ്പെട്ട ഷിബു അച്ഛൻ. നരിയാപുരം ഇമ്മാനുവേൽ ഓർത്തഡോക്സ് പള്ളി വികാരിയായിട്ട് അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. അമേരിക്കയിൽ വിസിറ്റിന് വേണ്ടി വന്ന സന്ദർഭത്തിൽ ഇന്ന് നമ്മോടുകൂടി ആയിരിക്കുവാനും ഇന്നത്തെ ഈ ധ്യാനം നയിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം മനസ്സ് കാണിച്ചതിന് പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. അച്ഛനെ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ഷിബു അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
വിശേഷ ഗീതങ്ങളിലെ 104-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, ഞാൻ ലോകത്തിന്റെ അന്ത്യത്തോളം നിങ്ങളോട് കൂടെയിരിക്കും എന്നരുളിയ വലിയവനായ ദൈവത്തിന്റെ വലിയ വാഗ്ദാനത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയൊക്കെ സമർപ്പിക്കാം. വലിയവനായ ദൈവത്തിന്റെ കരുതൽ അനുദിന ജീവിതത്തിൽ അനുഭവിപ്പാൻ നമ്മെ യോഗ്യരാക്കണമെന്ന് ചേർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥനാ ഗാനം സമർപ്പിക്കാം. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ.
എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകാടിയിൽ. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, അണച്ചിടുമാനുദിനം ചിറകാടിയിൽ. ഏഴകളിൽ ഭാരം നിത്യം ചുമക്കുന്നതാൻ, ഏതു നേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുന്നു. നാവു പോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നായി, നന്ദി കൊണ്ടു എന്റെ ഉള്ളം നിറയുന്നപ്പാം. നാവു പോരാ വർണ്ണിച്ചിടാൻ നന്മയോരോന്നായി, നന്ദി കൊണ്ട് എന്റെ ഉള്ളം നിറയുന്നപ്പാം. എന്റെ ദൈവം എല്ലാ നാളും അനന്യൻ തന്നെ, ആ ദിനം ചിറകാടിയിൽ കഷ്ട നഷ്ട രോഗ ദുഃഖം വന്നിടും നേരം ഇഷ്ടായകനാദേശു ആശ്വാസമേകും കഷ്ടദായ പ്രിയൻ കൂടെയുള്ളതാൽ ഓയിടാം ധൈര്യമായി പ്രിയൻ പാതയിൽ കഷ്ടദായ പ്രിയൻ കൂടെയുള്ളതാൽ ഓയിടാം ധൈര്യമായി പ്രിയൻ പാതയിൽ എന്റെ ദൈവമെല്ലാ നാളും ആനന്യൻ തന്നെ ആണച്ചിടുമാനുദിനം ചിറകാടിയിൽ എന്നു കേൾക്കും പ്രിയൻ ശബ്ദം വാനവീരവിൽ അന്നു മാറും എന്റെ കണ്ണി സമ്പൂർണമായി മണിയറവാസം ഭൂമിൽ ആരംഭിച്ചിടാൻ വാഞ്ചിക്കുന്നു എന്റെ ഉള്ളം ദിനം ദിനമായി മണിയറവാസം ഭൂമിൽ ആരംഭിച്ചിടാൻ വാഞ്ചിക്കുന്നു എന്റെ ഉള്ളം ദിനം ദിനമായി എന്റെ ദൈവമെല്ലാ നാളും ആനന്യൻ തന്നെ ആണച്ചിടുമാരുദിനം ചിറകാടിയിൽ എന്റെ ദൈവമെല്ലാ നാളും ആനന്യൻ തന്നെ ആണച്ചിടുമാരുദിനം ചിറകാടിയിൽ
ശുഭദിനശുശ്രൂഷയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട ശിവവചനെ ആദരപൂർവം സ്ഥാപനം ആഘോഷിക്കുന്നു.
ഇത്രയേക ദൈവത്തിന്റെ ധനതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിന്യ തിരുമേനി വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ വിശ്വാസ സമൂഹമേ, ഈ നല്ല ദിവസം നിങ്ങളോട് തായിരിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയ വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രദേശത്തേക്ക് വരുവാനും ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുവാനും തക്കവണ്ണം ദൈവം ഒരു കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നല്ല ദിവസത്തില് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുന്നത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 5:3 വാക്യം അതാധാരമാക്കി ചില ചിന്തകള് പങ്കിടുവാൻ തക്കവണ്ണമായിട്ട് ആഗ്രഹിക്കുന്നു. 2 Kings 5:3 അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നിരുന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. മനുഷ്യ ജീവിതത്തെ മുഴുവനായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിന്റെ ഉടമയായിട്ടാണ് ഈ വാല്യക്കാരത്തെ കാണുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കുന്നത്. അവളുമായി ബന്ധപ്പെട്ടതല്ല, അവളുടെ യജമാനിത്യയുടെ ഭർത്താവിന്റെ കാര്യത്തെ മനസ്സിലാക്കി, ആ ഭവനത്തിന്റെ ബലഹീനതയെ കുറവിനെ മനസ്സിലാക്കി, അതിനെ ദൈവസേനയെ സമർപ്പിച്ച് അവിടെ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ള വലിയൊരു വിശ്വാസത്തിന്റെ അനുഭവം ഈ ബാല്യക്കാരതിയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കും. നയമാനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തെയും ആത്മാവിനെയും ബാധിച്ചിരിക്കുന്ന ഒരു രോഗത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മളെ കാണപ്പെടുന്നത്. ആ നയമാൻ സൗഖ്യമാകുന്നതിന് മുഖാന്തരമാകുന്നത് ഈ പാവപ്പെട്ട പെൺകുട്ടിയാണ്. അവളുടെ സമയോചിതമായ ഇടപെടലാണ് സൗഖ്യത്തിന് കാരണമായി തീരുന്നത്. നയമാനെ സംബന്ധിച്ച് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും. അവൻ അവന്റെ പ്രവർത്തന മേഖലയില് പ്രശസ്തനായിരുന്നു, പക്ഷേ മറ്റ് ചില ഭാഗത്ത് അവന് കുറവുള്ളതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ സുവിശേഷ ഭാഗത്തിലേക്ക് വരുമ്പോൾ മതായ സുവിശേഷവും മർക്കോസിന്റെയും ലൂക്കോസിന്റെയും സുവിശേഷങ്ങളില് ധനവാനായ യൗവനക്കാരൻ യേശുവിനെ സമീപിച്ചിട്ട് നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ഒരു കുറവ് നിനക്ക് ഉണ്ട് എന്ന്. നമ്മളിലുള്ള കുറവിനെ, നമ്മളിലുള്ള ബലഹീനതയെ മനസ്സിലാക്കുവാനും ദൈവസന്നിധിയിൽ അതിനെ ഏറ്റുപറഞ്ഞ് അവിടെ നിന്നും ദൈവികമായ കൃപകളെ പ്രാപിപ്പാനും തക്കവണ്ണം നമുക്ക് സാധിക്കുക ഏറ്റവും ശ്രേഷ്ഠമായ സംഗതിയാണ്. ഈ മനുഷ്യന്റെ കുറവ്, നയമാന്റെ കുറവ് എന്ന് പറയുന്നത്, അവൻ പരാക്രമശാലിയായിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. പല രീതിയിലും സൗഖ്യത്തിന്റെ മാർഗത്തെ അന്വേഷിച്ചെങ്കിലും ആ മാർഗമൊന്നും ലഭിക്കാതെ വന്നപ്പോഴാണ് ഒരു ടോട്ടൽ ചേഞ്ചിന്റെ, ഒരു രൂപാന്തരത്തിന്റെ അനുഭവമായിട്ട് ആ പെൺകുട്ടി കടന്നു വരുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ആത്മീയമായ സൗഖ്യത്തിന് പല തടസ്സങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് പൂർണ്ണമായ സൗഖ്യത്തിന്റെ, ആത്മീയ സൗഖ്യത്തിന്റെ അനുഭവം ലഭിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ ദൈവത്തെ അറിയുവാനോ ദൈവത്തോട് ചേർന്ന് നടക്കുവാനോ സമയമില്ലാത്തൊരു തലത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോകുന്നു. ഇവിടെ നയമാൻ എന്ന് പറയുന്ന മനുഷ്യന് സൗഖ്യത്തിന്റെ അനുഭവത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഉള്ള തടസ്സങ്ങൾ, ഒന്നാമത്തേത് ഈ അഞ്ചാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാണുന്നു, നയമാൻ ഏറ്റവും കോപിക്കുന്നതായിട്ട് കാണുന്നു. സൗഖ്യത്തിന് തടസ്സമാകുന്ന ഒന്നാമത്തെ സംഗതി കോപത്തിന്റെ അനുഭവമാണ്. ദൈവികമായ പ്രവർത്തനത്തിന് മനുഷ്യൻ രൂപരേഖ നൽകുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമെന്ന് പാട്ടുപാടുവാൻ തക്കോണം സാധിക്കും, പക്ഷെങ്കിൽ അതിനനുസരിച്ച് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. ഇവിടെ കോപിക്കുന്നതായ നയമാനെയാണ് അവിടെ നമ്മൾ കാണുന്നത്. അവന് ദൈവിക പ്രവർത്തനത്തിന് രൂപരേഖ നൽകുന്ന അനുഭവം, അത് തന്നെയായിരുന്നു അവന്റെ ജീവിതത്തിലെ തടസ്സം എന്ന് നമുക്ക് മനസ്സിലാകും. ദൈവം എന്നോട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇപ്രകാരം എന്നോട് പ്രവർത്തിക്കുക എന്നുള്ള ചിന്താഗതി, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമുള്ള പ്രാർത്ഥനയും അതിനുള്ള ചേർന്നുള്ള കാര്യങ്ങളും, ഇതൊക്കെയും തടസ്സത്തിന്റെ അനുഭവങ്ങളിലേക്ക് നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇവിടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ദൈവഹിതം അറിഞ്ഞ് നേരുവാനുള്ളതായ ഒരു കൃപയാണ് നമുക്ക് വേണ്ടുന്നത്. നമ്മൾ കണ്ടല്ലോ, കോപിക്കുന്നവനെ ക്രുദ്ധിക്കുക, അവൻ ഏറ്റവും നയവാൻ ഏറ്റവും ക്രുദ്ധിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു പോരുന്നതിനെ കുറിച്ച് പറയുന്നു. നയമാന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ തടസ്സം എന്ന് പറയുന്നത് 12-ാമത്തെ വാക്യമാണ്. അവൻ യോർദാനെ അവഗണിക്കുന്നു. യോർദാനേക്കാൾ ശ്രേഷ്ഠമായ പദവും തന്റെ പ്രദേശത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യോർദാനെ അവഗണിക്കുന്നതായിട്ട് കാണുന്നു. സഭാ ജീവിതത്തിൽ നമ്മുടെ നിലയിൽ വിചാരിക്കാത്ത യോർദാനിൽ കുളിക്കേണ്ടതായിട്ട് വരും. അല്ല എങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ, നമുക്ക് സൗഖ്യമുണ്ടാകുകയില്ല. ഒരു കോമൺ ഡിസിപ്ലിൻ സഭയായിട്ട് ഉണ്ടാകുന്ന ആത്മീയ അനുഭവത്തിലുണ്ടാകും. ആ അനുഭവത്തെ മനസ്സിലാക്കുവാനും അതിനോട് ചേരുവാനും തക്കവണ്ണവുമായിട്ട് ഉള്ളതായ ഒരു സമർപ്പണം ആവശ്യമായിരിക്കുന്നു. യോർദാനെ അവഗണിക്കുവാൻ തക്കവണ്ണമുള്ളതായ മനസ്സല്ല, യോർദാനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമുള്ള മനസ്സാണ് അവിടെ ആവശ്യമായിരിക്കുന്നത്. മൂന്നാമതായിട്ട്, ഈ മനുഷ്യൻ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ സന്നദ്ധമാകുന്നവനാണ്, ചെറിയതിനെ ചെയ്യുവാൻ തക്കവണ്ണം സന്നദ്ധമാകുന്നില്ല. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഭൃത്യന്മാരടുത്തുനിന്ന് അവനോട് പറയുന്നുണ്ട്, വലിയ കാര്യം കൽപ്പിച്ചിരുന്നെങ്കിൽ ചെയ്യാതിരിക്കുമോ? ഈ ചെറിയതിനെ അവഗണിക്കുവാൻ തക്കവണ്ണമായിട്ട് പാടില്ല എന്ന് നയമാന്റെ ഭൃത്യന്മാര് അവനോട് പറയുന്നു. അതായത് വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ സന്നിഗ്ധമായവൻ ചെറിയതിനെ അവഗണിക്കും. ലോകം മുഴുവൻ കാണുന്നത് ചെയ്യാം എന്നുള്ളതായ ഒരു ചിന്താഗതി. എന്നാൽ പലപ്പോഴും പലതിനെയും നമ്മൾ അവഗണിച്ചു പോകും. ചെറുതെന്ന് വിചാരിക്കുന്ന അത്യാവശ്യമായ കാര്യങ്ങള് ചെയ്യുവാൻ തക്കോളം പലപ്പോഴും സാധിക്കാതെ വരും. അൺവില്ലിങ്നെസ് ടുവേർഡ്സ് മൈന്യൂട്ട് അഡ്ജസ്റ്റ്മെന്റ്സ്. ഒരു ചെറിയ വാക്ക് അല്ലെങ്കിൽ ചെറിയ ഒരു ചിന്താഗതി വലിയൊരു ചേഞ്ചിന് കാരണമാകും. പക്ഷേ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തക്കവണ്ണം പലപ്പോഴും സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ നയമാന്റെ ജീവിതത്തിലെ വലിയൊരു തടസ്സമാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കും തടസ്സമായി നിൽക്കുന്നതാണ്. നാലാമത്തെ സംഗതി, അവന്റെ ജീവിതത്തിലെ നാലാമത്തെ സംഗതി, ഭൗതികമായ രീതിയിലുള്ളതായ സൗഖ്യം അവന് ലഭിക്കുന്നുണ്ട്. 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോർദാനിൽ മുങ്ങി ശരീരത്തിന്റെ സൗഖ്യം പ്രാപിച്ച് അവൻ വരുന്നുണ്ട്. എന്നാൽ ആത്മാവിന്റെ സൗഖ്യത്തിന് വീണ്ടും ഒരു തടസ്സമുണ്ടായി. ധനം കൊണ്ട് ദൈവിക കൃപയെ സ്വന്തമാക്കാമെന്നൊരു ചിന്താഗതി, ആ ചിന്താഗതിയെയാണ് പ്രവാചകൻ മാറ്റിയെടുക്കുന്നത്. സൗഖ്യപ്പെട്ടതിന് ശേഷം ഉള്ളതായ ചിന്താഗതി അതിനെ മാറ്റി, അതാണ് പൂർണ്ണമായ അനുഭവത്തിലേക്ക്, നന്മയുടെ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നത്. 16-ാമത്തെ വാക്യത്തില് പ്രവാചകൻ അവനോട് പറയുന്നുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന്. ഈ ഒരു വാക്യത്തിലൂടെയാണ് പ്രവാചകൻ ഇവരെ പൂർണ്ണമായി സൗഖ്യമാക്കുന്നത്, നയമാനെ പൂർണ്ണമായി സൗഖ്യമാക്കുന്നത്. ഇവിടെ നോ എന്ന് പറയുവാൻ തക്കവണ്ണം സാധിച്ചപ്പോഴാണ് പൂർണ്ണമായും ആ വ്യക്തിയിലേക്ക് സൗഖ്യത്തിന്റെ അനുഭവത്തെ കൊണ്ടുവരുന്നത്. ഈ 4-ാമത്തെ തടസ്സത്തെ വേണ്ട എന്ന അനുഭവത്തിലൂടെ പറയുമ്പോൾ അത് നയമാന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. നയമാന്റെ ജീവിതത്തിലെ പ്രതിഫലനങ്ങളാണ് പിന്നീട് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. പറഞ്ഞല്ലോ, ഒരു കേവലം വൃത്തിയായ ഒരു പെൺകുട്ടി, യജമാനതിക്കായി ശുശ്രൂഷ ചെയ്തവൾ, ആ ഭവനത്തിലെ യജമാനന്റെ ബുദ്ധിമുട്ടിനെ കണ്ട് അതിന് തടസ്സത്തെ മാറ്റുവാൻ തക്കവണ്ണം, ഒരു രൂപാന്തരമായി തീരുവാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ അനുഭവത്തിൽ അവൾ കടന്നു വരികയാണ്. അവൾ കടന്നു വന്ന് അവൾ പറയുന്ന ഒരേ ഒരു വാക്ക്, ഒരു പക്ഷേ യജമാനൻ ശബരിയുടെ പ്രവാചകന്റെ അടുത്തുനിന്ന് ചെന്നാൽ അവന്റെ കുഷ്ഠം മാറുവാൻ, വിശ്വാസത്തിന്റെ അനുഭവം. പലപ്പോഴും ഈ വിശ്വാസം ഈ പറഞ്ഞ രീതിയിലുള്ള 4 തടസ്സങ്ങളിലൂടെ നമുക്ക് തടസ്സമായി നിൽക്കുന്നു. എന്നാൽ ആ തടസ്സത്തെ മാറ്റുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക എന്നുള്ളത് നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. സൗഖ്യമാക്കിയവൻ ധനം കൊണ്ട് പ്രവാചകനെ അല്ലെങ്കിൽ ആ സൗഖ്യത്തെ തന്റേതാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. ധനം കൊണ്ട് ദൈവിക കൃപയെ സ്വന്തമാക്കുവാനുള്ള ചിന്താഗതിയിലേക്ക് വരുന്ന അവന് പ്രവാചകൻ കൊടുക്കുന്ന മറുപടിയാണ് 16-ാമത്തെ വാക്യം. അവിടെ യഹോവയാണ്, ഞാനൊന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പൂർണമായും ദൈവസമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് നയമൻ കടന്നു വരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ട ആവശ്യകതയുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മള് നമ്മുടെ പിതാവായ തോമസ് ലിഹായെ ഓർത്തു. പുതിയ ഞായറാഴ്ച പ്രത്യേകമായിട്ട് ആ പിതാവിനെ ഓർക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ചെറിയൊരു പ്രാർത്ഥനയുണ്ട്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന്. സമർപ്പണത്തിന്റെ അനുഭവമാണ്, ഒരു ശകലം പോലും അല്പം പോലും കളങ്കമില്ലാത്ത അനുഭവത്തിൽ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഇതേപോലെ സമർപ്പിതമായ അനുഭവങ്ങളാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പറഞ്ഞല്ലോ, 4-ാമത്തെ തടസ്സത്തിലെ വേണ്ട എന്നുള്ളതായ ആ ചിന്താഗതി നയമാന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. സൗഖ്യമാക്കപ്പെട്ട നയമാന്റെ ജീവിതത്തിലെ പ്രതിഫലനങ്ങളാണ് പിന്നീട് കാണുന്നത്. 17-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്തില് അവൻ മണ്ണ് യജമാനനോട് യാചിക്കുന്നു. പൊന്ന് കൊണ്ടുവന്നവൻ മണ്ണ് യാചിക്കുന്ന അനുഭവം. നമ്മള് ഈ ദിവസങ്ങളിലെ ഞായറാഴ്ച ആരാധനയില് പ്രത്യേകമായ ഒരു സങ്കീർത്തനം ചൊല്ലാറുണ്ട്, പ്രമേയം, പ്രഭാത പ്രമേയം തൊട്ട് മുമ്പുള്ള പ്രാർത്ഥനയിൽ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ഗിരിപ്രഭാഷണത്തിലെ ഭാഗമാണ് ചൊല്ലുന്നത്. ഇവിടെ നയമാൻ എന്ന് പറയുന്നവൻ വലിയ അനുഭവത്തിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ആത്മാവിൽ ദരിദ്രനായി തീരുകയാണ് ചെന്ന്. തനിക്ക് ധാരാളം പ്രാപിക്കുവാനുണ്ട് എന്നുള്ള ഒരു ചിന്ത അവനിൽ ഉണ്ടാകുന്നു. അവൻ യജമാനനോട് യാചിക്കുകയാണ്. ഇത്രയും നാളും കൊടുക്കാനുണ്ടവനായിരുന്നു എന്നുള്ള ചിന്തിച്ചവൻ ഇന്ന് വാങ്ങിക്കുവാൻ തക്കവണ്ണമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രവാചകന്റെ കാൽ സ്പർശനം ഏറ്റ മണ്ണ് അവൻ യാചിക്കുന്നു. അവിടെ പറയുന്നുണ്ട്, രണ്ട് ഗോവർ കഴുത ചുമട് മണ്ണ് അടിയന് തരണമേ. അതായത് പരിപൂർണമായ സമർപ്പണത്തിന്റെ അനുഭവം. അവിടെ പ്രവാചകൻ നിന്ന് പ്രാർത്ഥിച്ച സ്ഥലത്തെ മണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സമർപ്പണത്തിന്റെ അനുഭവം, ദൈവികമായ ചിന്തയിലേക്ക് ആരാധനയുടെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു ചിന്തയുടെ അനുഭവം, ഇത് നന്മയിലേക്ക് നമ്മെ നയിക്കുന്നതാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആ രൂപാന്തരത്തിന്റെ അതേ അവസ്ഥയിൽ തുടർന്നു പോകുവാൻ തക്കവണ്ണമാണ് പ്രവാചകന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ മണ്ണിൽ നിന്നുകൊണ്ട് ഇനിയും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമായിട്ട് അവന് സാധിക്കണമെന്നുള്ള ചിന്തയിൽ, ആ രൂപാന്തരം പ്രാപിച്ച അവസ്ഥയിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമായിട്ട് അവന് ആഗ്രഹിക്കുന്നു. രണ്ടാമത് അതിന്റെ ബാക്കി ഭാവിയെ കുറിച്ചുള്ള അവന്റെ വ്യക്തമായ തീരുമാനങ്ങൾ. അടിയനിനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹാമിയാകവും ഹനനിയാകവും കഴിക്കുകയില്ല. പലപ്പോഴും ഭക്തി ജീവിതത്തില് ദൈവത്തിനുള്ള അനുഗ്രഹങ്ങളെ പ്രാപിച്ചു കഴിയുമ്പോൾ മറന്നു പോകുന്ന അനുഭവങ്ങളാണ് നമ്മൾ പലരിലും ഉണ്ടാകുന്നത്. പരീക്ഷാ സമയങ്ങളില് മക്കൾക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ പരീക്ഷയിൽ ജയിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തുതി പറയുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമായ അനുഭവമാണ്. എന്നാൽ ഇവിടെ നയമാൻ കാണിച്ചു തരുന്നത് തനിക്ക് രൂപാന്തരം പ്രാപിച്ച അതേ അനുഭവത്തിൽ തന്നെ വീണ്ടും മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചാണ്. മൂന്നാമത്തെ ചിന്താഗതി 18-ാമത്തെ വാക്യം പറയുന്നുണ്ട്, എന്തെങ്കിലും പരാജയം തന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അവൻ പറയുന്നുണ്ട്, ഒരു കാര്യത്തിൽ മാത്രമേ യഹോവ അടിയനോട് ക്ഷമിക്കണമേ, എന്റെ യജമാനെ നമസ്കരിപ്പാൻ ജിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈത്താങ്ങളോടുകൂടി കുമ്പിടുമ്പോൾ ഞാൻ ജിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന കാര്യത്തിൽ അപ്രകാരം എന്തെങ്കിലും ഉണ്ടായാൽ അത് എന്നോട് ക്ഷമിക്കണമെന്ന് ഭാവിയിലെ പരാജയങ്ങളെ ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്ന ഒരനുഭവം. എന്തും വന്നാലും അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാൻ സാധ്യതമാകുന്ന അനുഭവം, നമ്മളിത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേവലം ഒരു പെൺകുട്ടിയുടെ വാക്ക് ഒരു മനുഷ്യന്റെ ജീവിതത്തില് സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കുവാനും അതിനെ ദൈവസ്ഥനെ സമർപ്പിക്കുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. തനിക്ക് എന്തൊക്കെയോ താൻ എന്തൊക്കെയോ ആണ് എന്ന് ചിന്തിച്ച് കടന്നു വന്നിട്ട് അവിടെ നിന്ന് അതൊന്നും അല്ല തന്റെ ജീവിതമെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഒരു സേനാധിപതിയായ മനുഷ്യന് സാധിച്ചെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന നമുക്ക് ദൈവികമായ നന്മകളെ മനസ്സിലാക്കുവാനും ദൈവം നൽകുന്ന കൃപകളിൽ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനുമായിട്ട് സാധിക്കണം. പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോവുകയല്ല, വലിയ കാര്യങ്ങൾ മാത്രം ചെയ്യാമെന്നുള്ള ചിന്താഗതിയല്ല, ചെറുതായ കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റവും പ്രസാദകരമായിരിക്കുമെന്ന് ചിന്തിക്കുവാനും നോമ്പ് നമസ്കാര അനുഭവങ്ങളിലൂടെ ദൈവത്തെ ശുശ്രൂഷിപ്പാനും നമുക്ക് സാധിക്കണം. ഈ നല്ല ദിവസം ആ നന്മയെ ജീവിപ്പാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇപ്രകാരം നിങ്ങളോടൊപ്പം ആയിരിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയ കൃപകൾക്കായിട്ട് ദൈവം സ്തുതിക്കുന്നു. അതിന് അനുവാദം തന്ന അഭിനന്ദ പിതാവിനോടും ക്രമീകൃതമായ രീതിയിലെ കാര്യങ്ങൾ ചെയ്തുവന്ന രാജേഷ്ഠനോടും നിങ്ങൾ ഏവരോടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹറിനെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം അതിലെ 3-ാം വാക്യം ആധാരമാക്കി നയമാന്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റത്തെ പറ്റി ബഹുമാനപ്പെട്ട ശുഭവച്ചൻ വളരെ അർത്ഥഗർഭമായ ഒരു ധ്യാനം നമ്മൾക്ക് നൽകി. അദ്ദേഹത്തിന്റെ നയമാന്റെ കുറവുകളെ പറ്റി പറഞ്ഞു. ഈ അധ്യായം തുടങ്ങുമ്പോൾ ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം നടത്തി ആ സെന്റൻസ് നോക്കുമ്പോ
നയമാൻ ആരായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിന്റെ വലിയ 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 സ്ഥാനങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്. കുറവുകള് നമ്മൾ അവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങളുണ്ട്, സ്ഥാനങ്ങൾ. ആരാം എന്ന് പറഞ്ഞാൽ അത് ഏത് രാജ്യമാണെന്നറിയാം? ആരാം എന്ന് പറഞ്ഞ ഏത് രാജ്യമാണ്? സിറിയ. സിറിയ ഇപ്പോഴത്തെ സിറിയാണ്. ഇപ്പോഴത്തെ സിറിയാണ് ആരാം എന്ന് പറയുന്ന രാജ്യം. അത് നോഹയുടെ മകനായ ഷേമിന്റെ മകനാണ് ആരാം എന്ന് പറയുന്നത്. അവര് ചെന്ന് ആരാം ചെന്ന് താമസിച്ച സ്ഥലമാണ് അത് ആരാം. അത് ഇപ്പോഴത്തെ സിറിയ. അതാണ് ആരാം എന്ന് പറയുന്നത്. അവിടുത്തെ രാജാവിന്റെ സേനാപതിയാണ് നയമാൻ. നയമാനെ നമുക്കറിയാം എത്രയോ വർഷം, എത്രയോ നമുക്ക് ഈ പാസേജ്, ഈ ചാപ്റ്റർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നയമാനും നയമാന്റെ ബാല്യക്കാരിയായ ഈ പെൺകുട്ടിയും തമ്മിലുള്ള വലിയ. അപ്പോ ഈ ഇവരുടെ ആ അച്ഛനെ പറഞ്ഞത് നിങ്ങൾ സൂക്ഷ്മം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇദ്ദേഹം ആരാം രാജാവിന്റെ സേനാപതിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനം, ഒന്നാമത്തെ സ്ഥാനം സേനാപതിയായിരുന്നു. അദ്ദേഹം വിജയം, യുദ്ധങ്ങളിൽ വിജയം വൈരിക്കുന്ന കരുത്തനായ സേനാധിപതിയായിരുന്നു. വിജയം അല്ല, അങ്ങനെ തോറ്റു മടങ്ങുന്ന ആളല്ല, കരുത്തനായ വിജയം നൽകുന്ന. അതുകൊണ്ട് വിജയം നൽകുന്നതുകൊണ്ടാണ് രാജാവിന് ഏറ്റവും അടുത്ത. അപ്പം സേനാപതിയാണ്, അദ്ദേഹം വിജയം കൈവരിക്കുന്ന സേനാപതിയാണ്. പിന്നെ മഹാനായിരുന്നു അദ്ദേഹം, മഹാനായിരുന്നു. പിന്നെ മാന്യനായിരുന്നു, ജെന്റിൽമാൻ. ഇപ്പോഴത്തെ ജെന്റിൽമാൻ മഹാനും മാന്യനുമായിരുന്നു. മഹാനും മാന്യനും പിന്നെ പറയുന്നു പരാക്രമശാലിയായിരുന്നു. ഇതെല്ലാം കൂടെ ഒന്നിച്ചു പോകുന്നതാണോ ആയിരിക്കും, എനിക്കറിയില്ല. അദ്ദേഹം പരാക്രമശാലിയായിരുന്നു. മാന്യനാണെന്ന് പറയുന്നു, പരാക്രമശാലിയാണെന്ന് പറയുന്നു, മഹാനാണെന്ന് പറയുന്നു, സേനാപതിയായിരുന്നു, വിജയം കൈവരിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്ത് ഇത് കൊള്ളുന്ന വേണ്ടി. ഒരു പുരുഷൻ എന്ന് പറയുമല്ലേ, നമ്മളൊരു പുരുഷനെ, ഒരു പുരുഷനായി ജനിച്ച ഒരു മനുഷ്യനിന് ഇത് കൊള്ളുന്നത് വേണ്ടി പരാക്രമശാലിയാണ്, അങ്ങനെ എല്ലാം കൊണ്ടും വലിയ മിടുക്കനാണ്. പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് പറയാം, കുഷ്ഠരോഗിയായിരുന്നു അല്ലേ. പിന്നെ ഈ ഗുണങ്ങളൊക്കെ വേണ്ടി പറഞ്ഞോണ്ടുള്ള ഗുണം എന്താ? ഇതെല്ലാം പറഞ്ഞു, പരാക്രമശാലി ആയിരുന്നു, സേനാപതി ആയിരുന്നു, ഇതെല്ലാം ആയിരുന്നു. പക്ഷെ താഴെ പറയാ, കുഷ്ഠരോഗിയായിരുന്നു. ഈ പെൺകുട്ടിയുടെ ഈ ഗുണം, അവള് ഈ മഹാനും ശ്രേഷ്ഠനും മാന്യനും ഒക്കെ ആയിരുന്ന ഈ മനുഷ്യന്റെ ഈ കുറവിനെ പറ്റി വീട്ടു ജോലിക്കുന്ന ഈ പെൺകുട്ടി വളരെ കൺസേൺഡ് ആയിരുന്നു. ചെറിയ കുറവുകൾ പോലും മാറ്റിയെടുക്കണമെന്നുള്ള ആഗ്രഹം, അത് തന്റെ തന്റെ യജമാനന്റെ ഈ ചെറിയ ഒരു കുറവ് അത് മാറ്റിയെടുക്കണമെന്നുള്ള ആഗ്രഹം. അവൾ ഇന്റർനെറ്റും പേപ്പറും ടിവിയും ഒന്നും ഇല്ലാത്ത, ഇപ്പോഴാണെങ്കിൽ വീട്ടു ജോലിക്കാർ 8 മണിക്കൂർ അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ടിവിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ലോകകാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. അപ്പൊ അറിയാം, എനിക്ക് ഇങ്ങനെ ഈ യജമാനെ യജമാനന്റെ ഈ രോഗം മാറ്റാൻ എന്താ, എവിടെയാ സൊല്യൂഷൻ എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ ജോലിക്കാർക്കൊക്കെ അറിയാം, ഇവിടൊക്കെ എന്തൊക്കെയാ ട്രീറ്റ്മെന്റ് കിട്ടുന്നതെന്ന്. പക്ഷെ ഈ പെൺകുട്ടിക്ക് എനിക്കറിയത്തില്ല ഇവളെങ്ങനെ അറിഞ്ഞു എന്നുള്ളത്. ചിലപ്പോ അവിടെ അവിടെ നടക്കുന്ന സംഭാഷണങ്ങളിൽ നിന്നൊക്കെ അവൾ കേട്ട് കാണുമായിരിക്കും, ഇങ്ങനെ ഈ പ്രവാചകനെ പറ്റി കേട്ട് കാണുമായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ അവൾ ദീർഘനാളായിട്ട് ഇത് മാത്രമായിരിക്കും അവളുടെ ചിന്ത, തന്റെ യജമാനന്റെ ഈ കുറവ് മാറ്റാനായിട്ടുള്ള ചിന്ത, അതായിരിക്കും അവളുടെ ചിന്ത എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ഈ ഇന്റർനെറ്റും ഇതൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ വെറും അടുക്കള മാത്രം ലോകമായിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഈ പ്രവാചകനെ പറ്റി കേൾക്കാൻ സാധിക്കുന്നത് അല്ലേ.
പ്രവാചകന്റെ നാട്ടിൽ നിന്നല്ലേ വന്നേക്കുന്നത്, ഇസ്രായേൽ ദേശത്തു നിന്ന് വന്നേക്കുന്നവളല്ലേ അവളെ, അവളെ പിടിച്ചോണ്ട് വന്നല്ലേ.
ആ അങ്ങനെ അടിമയായിട്ട് വന്ന് അവിടെ അങ്ങനെ വന്നത് കൊണ്ടായിരിക്കും.
കേട്ടു പഠിച്ച പ്രവാചകനെ കുറിച്ച് കേട്ടു വന്നതാ അവൾ,
കേട്ടു വന്നത് കൊണ്ടായിരിക്കും. അങ്ങനെ അവൾ തന്റെ നാട്ടുകാരി മാത്രല്ല, തന്റെ വിശ്വാസത്തിൽ ആരാമിലായിരിക്കുമ്പോഴും അടിമ ജോലി ചെയ്യുമ്പോഴും അവൾ ജനിച്ചു വളർന്ന വിശ്വാസവും അവളുടെ പാരമ്പര്യവും അവളുടെ ഇതെല്ലാം അവൾ മനസ്സിൽ സൂക്ഷിച്ച് ഈ പ്രവാചകന്റെ അടുക്കിലേക്ക് അവൾ അയക്കുന്നു. അപ്പൊ ആ ഒരു
ഒരു വലിയ ഒരു മാറ്റത്തിന് ഈ നയമാനെ ഇടയാക്കി തീർത്ത കേവലം ബാല്യക്കാരിയായ ഈ പെൺകുട്ടിയുടെ മഹത്വമാണ് ഇന്നത്തെ ഈ ഈ നമ്മുടെ ഈ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് പ്രധാനമായിട്ട്. അദ്ദേഹത്തിന്റെ കുറവുകൾ പലത് ഉണ്ടാവുകയും എലിശാ പ്രവാചകന്റെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞപ്പോ എലിശാ പ്രവാചകനുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൽ വന്ന മാറ്റങ്ങൾ, കുറവുകളെ പറ്റി ഉള്ള മാറ്റങ്ങൾ, പരാക്രമശാലി മഹാനും ഇതൊക്കെ പറഞ്ഞിരുന്ന ആൾ മണ്ണ് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്, അത്രയും ഹമ്പിളായിട്ട് മാറുന്നത്, ഇനി വരാനിരിക്കുന്ന ഭാവിയിൽ വരാനിരിക്കുന്ന തന്റെ ബലഹീനതകളെ കാണുന്നത്, ഞാനിനി രാജാവിന്റെ കൂടെ ദേവാലയ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ കുനിയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന അതിന്റെ കുറവുകളെ പറ്റി ചിന്തിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ അത് മനസ്സിലാക്കി അങ്ങനെ വലിയൊരു മാറ്റത്തിലേക്ക് വരുന്ന ഒരു അനുഭവം. അത് സത്യത്തിൽ ഈ വേദഭാഗം നമ്മൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശമായിട്ട് നാം ഉൾക്കൊള്ളേണ്ട സംഗതിയാണ്. അങ്ങനെ ഈ ഈ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നല്ല ഉപദേശങ്ങൾ, നല്ല ആശയങ്ങൾ നല്ല രീതിയിൽ ആളുകളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന, അല്ലെ മാറ്റത്തിലേക്ക് വരുത്താൻ സാധിക്കുന്ന, നമ്മൾ ഒരുപക്ഷെ തോന്നും എനിക്ക് എന്ത് ഇവിടെ കാര്യം എന്ന് ചിലപ്പോൾ തോന്നും ആയിരിക്കും ഇത്, അല്ലെങ്കിൽ എനിക്ക് എന്ത് ഇതുകൊണ്ട് എന്താ ഇതുകൊണ്ട് ഞാൻ എന്തിനാ ഇതിനകത്ത് ഇടപെടുന്നത് എന്നുള്ളത്, ഞാനൊരു ബാല്യക്കാരിയാണ് ഞാൻ എന്തിനാ ഇടപെടുന്നത് എന്നുള്ളത് ഒരുപക്ഷെ തോന്നായിരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോ അങ്ങനെയുള്ള തോന്നല്ല, എന്നാൽ നാം ആയിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ നമുക്ക് മാറ്റങ്ങൾക്ക് മുഖാന്തരമായി തീരാൻ സാധിക്കും എന്നുള്ളത് ഈ സാധു പെൺകുട്ടി നമ്മൾക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. ഈ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിച്ചതിന്റെ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
പാഠപുസ്തകത്തിലെ 337-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമ എന്നെ ശിവേ. പ്രാർത്ഥനയ്ക്ക് മുൻപായി നമുക്ക് ചേർന്ന് പാടാം. ഇന്ന് ദൈവം നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത്, അനുദിന ജീവിതത്തിൽ അവിടുന്ന് നമ്മെ നടത്തുന്ന വലിയ വഴികളെ ഓർത്ത് ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കാം. 337-ാമത്തെ ഗീതം, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും.
സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഞാൻ സ്തുതിച്ചിടുന്നു. നിയാൽ നിന്നെ ഞാൻ തുടിച്ചിടുന്നു ദിനവും നന്ദിയാൻ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാ ആരു ദിനവും എന്നെ പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാം ആരു ദിനവും എന്നെ
പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ ഉണക്കാം. ഒരു പ്രാവശ്യം കൂടെ ഈ ബുധനാഴ്ചയുടെ പ്രഭാതത്തിൽ ദൈവതിരുനാമത്തിൽ ഒന്നിച്ചു ചേരുവാനും ദൈവത്തിന്റെ വലിയ വചനങ്ങളെ കേൾക്കുവാനും ദൈവത്തിൽ നിന്ന് പഠിക്കുവാനും ദൈവത്തെ പാടി പുകഴ്ത്തുവാനും ഒരു പ്രാവശ്യം കൂടെ നമുക്കിടയാക്കിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ നിന്റെ സന്നിധിയിൽ അടുത്തു വരുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാക്കിയല്ലോ. അവിടുന്ന് ജീവിതത്തിൽ നൽകുന്ന എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദിനം തോറും അവിടുന്ന് ചെറിയുന്ന എല്ലാ കൃപകളെയും അടിയങ്ങൾ ഓർക്കുന്നു. ഓരോ ദിവസവും കർത്താവെ നിന്റെ കൃപകൾക്കായിട്ട് നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ നാളുകളൊക്കെയും ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. ഈ ദൈവം എന്നും എന്നേക്കും എന്റെ ദൈവമാകുന്നു. അവൻ മരണപര്യന്തം ഞങ്ങളെ വഴുത്തു നടത്തുമെന്നുള്ള ഉത്തമമായ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അനുദിന ജീവിതത്തിൽ അവിടുത്തെ കരങ്ങളിൽ ശക്തമായി പിടിച്ചു കർത്താവെ ഈ ജീവിതയാത്ര തികയ്ക്കുവാൻ ഞങ്ങളെയൊക്കെ സംഗതിയാക്കണമേ. കർത്താവെ ഞങ്ങൾ ഓർത്ത പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി രോഗികളായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവിടുന്ന് സാക്ഷാൽ ഉത്തമ വൈദ്യനാകുന്ന ദൈവമാകുന്നുവല്ലോ. അനേകരെ സൗഖ്യമാക്കിയതായ അവിടുത്തെ കരം കർത്താവെ ഞങ്ങളുടെ എല്ലാ രോഗികളുടെ മേൽ, പ്രത്യേകിച്ച് ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളോടും അവരുടെ മേൽ നീട്ടി കർത്താവെ അവരെ തൊട്ട് വെടിപ്പാക്കണമേ. എലിശ പ്രവാചകനിലൂടെ നയമാന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുത്തതുപോലെ ഞങ്ങളുടെ ആന്തരികവും ശാരീരികവുമായ എല്ലാ കുഷ്ഠരോഗങ്ങളെയും എല്ലാ പ്രാതികൂല്യങ്ങളെയും ഞങ്ങളിൽ നിന്ന് മാറ്റി അവിടുത്തെ പാതകളിൽ കൂടെ നടക്കുവാനും നിന്നെ ദിനം തോറും പിൻപറ്റുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ഇന്ന് കേട്ട വചനങ്ങളെ വീണ്ടും ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവെ ചെറിയ കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നതായ ഞങ്ങൾ ഓരോരുത്തരെയും ചെറിയ കാര്യങ്ങളുടെയൊക്കെ മഹത്വം കാണുവാനും അവിടുന്ന് നൽകുന്ന ചെറുതോ വലുതുമായ എല്ലാ ദാനങ്ങളെയും ഓർത്ത് നിന്നെ മഹത്വപ്പെടുത്തുവാനും ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും ശുഷ്കാന്തിയുള്ളവരായി ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം സംസാരിച്ച ദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ താലന്തുകളെയും അനുഗ്രഹകരമായി വിനിയോഗിക്കുവാനും പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന അവസരങ്ങളിലൊക്കെ ആവശ്യമായ ദൈവകൃപയിലും ദൈവികമായ സമാധാനത്തിലുമായിരിക്കാൻ സഹായിക്കണമേ. ഇന്ന് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിലനിർത്തു നൽകുന്ന തിരുമേനിയെയും
ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ വിശ്വാസികളെയും അവിടുത്തെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. അവരവരായിരിക്കുന്നിടങ്ങളിൽ അവിടുന്ന് കാക്കണമേ, പരിപാലിക്കണമേ. വീണ്ടും കർത്താവ് ഒരുമിച്ച് കൂടി വരുവോളം അവിടുത്തെ വിസ്താരമേറിയ ചിറകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഈ അന്യദേശത്ത് ആയിരിക്കുമ്പോൾ അവിടുന്ന് കർത്താവെ ശത്രുക്കളുടെ സകല ഉപദ്രവങ്ങളിൽ നിന്നും തിന്മപ്പെട്ടവന്റെ എല്ലാ നാഴികയിൽ നിന്നും കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമേ. സഭയെയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭദ്രാസന ആസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന കർത്താവെ തിരുനാമ മഹത്വത്തിനായി എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ക്രമീകരിക്കണമേ. ഉത്സാഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരോട് കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഒരു ദിവസം ആഴ്ചയിൽ നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനും ഈ വിലയേറിയ അവസരങ്ങൾ അന്യോന്യം പ്രാർത്ഥനയിൽ സമർപ്പിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ ലഭിക്കുന്ന ഈ അവസരം കർത്താവെ ജീവിതത്തിൽ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കുവാനും കൂടുതൽ അനുഗ്രഹകരമായി ഇതിൽ സംബന്ധിക്കുവാനും അനേകരെ ഇതിലേക്ക് ആകർഷിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ യാചനകളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ദാനം നൽകിയിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവര്, പഠിക്കുന്നവര്, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭാ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും അധ്വാനങ്ങളെ അവിടുന്ന് ഫലവത്താക്കി തീർക്കണമേ. കൂടുതൽ നന്മയിലും വിശ്വാസത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന താലന്തുകൾ യഥായോഗ്യം വ്യാപാരം ചെയ്യുവാനും നിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ സമർപ്പിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാം വാങ്ങിപ്പോയിരിക്കുന്നവരെയും സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. ഒരിക്കൽ കൂടെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കർത്താവെ വേർതിരിച്ചിരിക്കുന്ന ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിന് പ്രയോജനകരമായി ഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമേ. കർത്താവെ, വീണ്ടും കൂടി വരുമ്പോളം അവിടുന്ന് അടിയങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നിടങ്ങളിൽ അടിയങ്ങളെ സംരക്ഷിക്കണമേ. നാഥ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റുഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന എന്നിട്ട് മക്കളെല്ലാവരോടും, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ഞങ്ങളെല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ഒരുപാട് നമുക്ക് ഒരുമിച്ച് സംഗമിക്കുവാൻ തക്കവണ്ണം നമുക്ക് അവസരം തന്ന സർവശക്തനായ ദൈവത്തെ നമുക്ക് ഭക്തിയോടുകൂടി ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. തിരുമനസ്സോട് നമ്മൾ ഓർപ്പിച്ചതുപോലെ നമ്മുടെ പത്തനാസത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഒരു ചെറിയ വാതിൽ അടഞ്ഞ് അതിൽ വിശാലമായ ഒരു വാതിൽ നമുക്ക് തുറന്നു വന്ന അതിലൊരു ഓർമ്മയെ നമ്മൾ ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുകയാണ്. നമ്മുടെ പഴയ അരമനയുടെ കെട്ടിട സമുച്ചയം നമ്മൾ വീക്കുമ്പോൾ പുതിയൊരു വിശാലമായ വാതിൽ നമുക്ക് തുറന്നു വന്നിട്ടുണ്ട്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓർപ്പിച്ചതുപോലെ ഒരു ഒരു ചാപ്പന നമുക്കറിയാം, ഏത് ഒരു ആത്മീയ പ്രസ്ഥാനത്തിന്റെയും ഊർജത്തിൽ ഉറവിടം അവിടെ വളർന്നു വരുന്ന ഒരു പ്രാർത്ഥനാലയമാണ്. നമ്മുടെ പുതിയ സ്ഥലത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാലയം, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ അവിടെ സംബന്ധിക്കുമ്പോഴ സ്വസ്ഥമായിട്ട് പാലത്ത് പ്രാർത്ഥിക്കാനുള്ള സംവിധാനം ഉണ്ടാകത്തക്കവണ്ണം, ഒരു നല്ല ചാപ്പന ഉയർന്നു വരുവാണ്ടക്കവണ്ണം, സ്വച്ഛം കാണുവാണ്ടക്കവണ്ണം നമ്മളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ മംഗളങ്ങളും നമ്മുടെ ഈ പുതിയ അരമനയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരത്തോടുള്ള പ്രത്യേകം നന്ദിയും സ്നേഹം ഈ സമയം അറിയിക്കുന്നു. തിരുവനന്തപുരം ശുശ്രൂഷ സർവീസ് നമ്മളെ തന്നെയാക്കിയ ഞങ്ങളെ സ്നേഹത്തോടെ ശുഭൂച്ചൻ നമ്മുടെ ചങ്ങനപ്പള്ളി കൈപ്പുറ്റിന് അടുത്ത സ്വദേശവാസികളാണ്. ഇവിടെ ഞങ്ങൾ അടുത്താണ് ആവർത്തിക്കുന്നത്. അച്ഛനോടുള്ള നല്ല ഒരു ദിവസം മറ്റുള്ളവർക്ക് നൽകി നല്ലൊരു ധ്യാന വിഷയമായിരുന്നു. അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ പ്രാർത്ഥന കൂട്ടായുടെ പേരിൽ അറിയിക്കുന്നു. കായികസംഘത്തിന്റെ നേതൃത്വം സന്തോഷിച്ചൻ, അതുപോലെ കായിക സംഘം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികളെ ഓർക്കുമ്പോഴും പ്രാർത്ഥിക്കുന്ന എല്ലാ വൈദികരോടും ഉള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നിരന്തരമായി സംബന്ധിക്കുന്ന ഇതിനുവേണ്ടി എല്ലാ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അനുഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യുന്ന മനോജ് മാത്യുവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതുപോലെ ദേവസ്വം വായിക്കുന്ന സിന്ധു വായിച്ച ചിത്രോത്സവങ്ങളുടെ ജോലി ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാവരും ഉള്ള നന്ദി സഭാക്കളിലേക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ.